2019 ജൂൺ 4 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖ്യവാർത്ത. ബാലഭാസ്കറിന്റെ മരണം ദുരൂഹമാക്കിയ പോലീസിന്റെ 6 വീഴ്ചകൾ. MH വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട്. ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന കാർ 90 ഡിഗ്രിയിൽ വെട്ടിത്തിരിഞ്ഞ് റോഡിന്റെ എതിർഭാഗത്തേക്ക് പോയതെങ്ങനെ? ഈ ചോദ്യത്തിന് ആറ്റിങ്ങൽ DYSP അനിൽകുമാർ ഉത്തരം തേടിയിരുന്നെങ്കിൽ വയലൻ മാന്ത്രികൻ ബാലഭാസ്കറും മകൾ തേജസ്വിനിയും മരണമടഞ്ഞ അപകടത്തിലെ ദുരൂഹത അന്നേ ഇല്ലാതായനെ. ഗുരുവായൂർ ദർശനത്തിന് ശേഷം കൊല്ലം ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ദേശീയപാതയുടെ കിഴക്ക് വശത്തുകൂടി വന്ന കാർ റോഡിന്റെ എതിർവശത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് മരത്തിലിടിക്കുകയായിരുന്നു. CRPF ക്യാമ്പിന് മുൻപിലുള്ള ഇറക്കമിറങ്ങി കയറ്റം കയറി വന്ന കാർ നിരപ്പായ റോഡിൽ മുന്നോട്ടോടി ക്യാമ്പ് കഴിഞ്ഞുള്ള ചെറിയ വളവും പിന്നിട്ട് 30 മീറ്ററോളം മുന്നോട്ട് പോയ ശേഷമാണ് എതിർവശത്തെ കോളനി റോഡിന്റെ കവാടത്തിലുള്ള മരത്തിലിടിച്ചത്. വളവിലെത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിയെങ്കിൽ റോഡിന്റെ എതിർഭാഗത്തേക്ക് പോകുന്നതിനേക്കാൾ അതേ ദിശയിൽ ഇടിച്ചു കയറാനാണ് സാധ്യത. മറുവശത്തേക്ക് പൊടുന്നനെ കാർ വെട്ടിത്തിരിഞ്ഞെങ്കിൽ ഡ്രൈവർ ഉണരേണ്ടതാണ്. അപ്പോൾ ശക്തമായി ബ്രേക്ക് ചെയ്യും. അപകടം ഒഴിവാക്കാനുള്ള സഡൻ ബ്രേക്കിംഗിൽ റോഡിലും റോഡരികിലും ടയറിന്റെ അടയാളമുണ്ടാവും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ മിനക്കെട്ടെങ്കിൽ ദുരൂഹതയെ ഉണ്ടാവുമായിരുന്നില്ല. കാർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ സീറ്റുകളിലെയും ചില്ലുകളിലെയും യന്ത്രഭാഗങ്ങളിലെയും സ്റ്റിയറിംഗിലെയും ചോരപ്പാടുകൾ ശേഖരിച്ച് ആരൊക്കെ എവിടേക്ക് ഇരുന്നുവെന്ന് നിഷ്പ്രയാസം കണ്ടെത്താമായിരുന്നു. 9 മാസമായി മഴയും വെയിലുമേറ്റി കിടക്കുന്ന കാറിൽ വേണം ക്രൈംബ്രാഞ്ചിന് ഇനി ശാസ്ത്രീയ പരിശോധന നടത്താൻ. അപകടസ്ഥലത്തെത്തിയ മംഗലാപുരം സ്റ്റേഷനിലെ പോലീസുകാരൻ ബാലുവിന്റെ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എവിടെയെത്തിയെന്നായിരുന്നു ചോദ്യം. ലത എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നായിരുന്നു വിളി. കാറിലുള്ളവർക്ക് അപകടമുണ്ടായെന്ന് പറഞ്ഞയുടൻ ഫോൺ കട്ട് ചെയ്തു. എവിടെ വെച്ചാണ് അപകടം, കുഴപ്പമുണ്ടോ എന്നിങ്ങനെ സ്വാഭാവികമായി ചോദിക്കേണ്ട ചോദ്യങ്ങൾ പോലും ഉണ്ടായില്ല. കാറിലുണ്ടായിരുന്നവരുടെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല. വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ പുകച്ചുരുളുകൾ മാത്രമാണ് കാണാനായതെന്നും കാറിന് അകത്തുള്ളവരെക്കുറിച്ച് സൂചനയില്ലെന്നുമായിരുന്നു പ്രദേശവാസികളടക്കം ചാനലുകളോടും പോലീസിനോടും പറഞ്ഞത്. എന്നാൽ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്നത് ബാലുവായിരുന്നെന്ന് താൻ കണ്ടെന്ന് തൊട്ടടുത്ത വീട്ടിലെ 18-കാരി മൊഴി നൽകിയെന്നാണ് പോലീസിന്റെ രേഖ. TV ഷോകളിലൂടെ ബാലഭാസ്കറിനെ അറിയാമെന്നും ഒരിക്കലും ആള് തെറ്റില്ലെന്നും ഇവർ പറഞ്ഞത്രേ. വിദേശത്ത് നിന്നെത്തി സ്വദേശമായ വർക്കലയിലേക്ക് കാറിൽ പോവുകയായിരുന്ന താനാണ് സംഭവ സ്ഥലത്ത് ആദ്യ രക്ഷാദൌത്യം നടത്തിയതെന്ന് നന്ദു എന്നയാൾ പോലീസിനെ അറിയിച്ചിരുന്നു. തേജസ്വിനിയെ വണ്ടിയിൽ നിന്നെടുത്തത് താനാണെന്നും ബാലഭാസ്കർ പിൻസീറ്റിലായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞിരുന്നു. ഇയാളുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല. DYSP ഓഫീസിലെത്തിയപ്പോൾ നന്ദുവിനെ പോലീസ് ഒഴിച്ചുവിട്ടു. കൊല്ലം പള്ളിമുക്കിൽ കാർ നിർത്തി ജ്യൂസ് കഴിച്ച ശേഷമായിരുന്നു ബാലു തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. ഈ കടയിലെ CCTV ക്യാമറ പരിശോധിച്ചെങ്കിൽ ആരാണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതെന്ന് കണ്ടെത്താമായിരുന്നു. പള്ളിമുക്കിൽ റോഡിലും ട്രാഫിക് സിഗ്നലുകളിലും ക്യാമറകളുണ്ട്. 9 മാസം വൈകിയതോടെ ഈ തെളിവുകളെല്ലാം നഷ്ടമായി. പള്ളിമുക്കിലെ ക്യാമറ നോക്കാതെ ദേശീയപാതയിലെ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. രാത്രിയിൽ അമിത വേഗത്തിലോടിയ കാറിനുള്ളിലുള്ളവരെ കണ്ടെത്താനാവില്ലെന്ന് ഫയലെഴുതി. മുന്നിലെ സീറ്റുകൾക്കിടയിലോ കാറിന്റെ മുകൾത്തട്ടിലോ 4 തവണയെങ്കിലും തലയിടിച്ചതിലൂടെ ബാലുവിന്റെ തലയോട്ടിയും കഴുത്തിനേറ്റ ക്ഷതം കാരണം സ്പൈനൽ കോഡും തകർന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലച്ചോറിനും ക്ഷതമുണ്ട്. വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിന്റെ ഡയഫ്രം പൊട്ടി വയറ്റിലേക്കിറങ്ങിയ നിലയിലായിരുന്നു. സീറ്റ് ബെൽറ്റിന്റെയോ എയർ ബാഗിന്റെയോ സംരക്ഷണമില്ലാതെ പിൻസീറ്റിൽ നിന്ന് തെറിച്ചു വീണാലാണ് ഇത്തരത്തിൽ പരിക്ക് സംഭവിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതുപ്രകാരമുള്ള ശാസ്ത്രീയ അന്വേഷണം ഉണ്ടായില്ല. രക്ഷാപ്രവർത്തനം നടത്തിയവർ കാറോടിച്ചയാളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയെങ്കിലും പോലീസ് അവഗണിച്ചു. കാറോടിച്ചത് ഡ്രൈവർ അർജുനായിരുന്നുവെന്നാണ് ബാലുവിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൊഴി. ഡ്രൈവിംഗ് സീറ്റിൽ ബാലഭാസ്കർ ആയിരുന്നെന്നാണ് 5 സാക്ഷിമൊഴികൾ. പൊന്നാനിക്കുള്ള KSRTC ബസ് ഡ്രൈവറുടെ മൊഴിയും ഇതാണ്. പിൻസീറ്റിൽ ബാലു ഉറങ്ങുന്നത് കണ്ടെന്ന് ചവറ സ്വദേശിയുടെ മൊഴിയുണ്ട്. മൊഴികളുടെ വൈരുദ്ധ്യം നീക്കാൻ ശ്രമിച്ചതേയില്ല. ബാലുവാണ് വാഹനം ഓടിച്ചെന്ന സാക്ഷിമൊഴികൾ ചൂണ്ടിക്കാട്ടി കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമമുണ്ടായെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണം ഊർജിതപ്പെടുത്താൻ മുഖ്യമന്ത്രിയെ കാണുമെന്ന് ബാലുവിന്റെ പിതാവ് CK ഉണ്ണി പറഞ്ഞു.